إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته موتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمان بدا ستي അള്ളാഹു സൂറത്തുൽ സുഖ്റൂഫിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹു തആല പറയുകയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയ, നമ്മൾ അവരുടെ ജീവിത മാർഗത്തെ ദുനിയാവിൽ വിഭജിച്ചിട്ടുണ്ട്, ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ദുനിയാവിൽ അല്ലാഹു തആല സൃഷ്ടികൾക്ക് എത്രയാണോ അവർ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം അത് അല്ലാഹു ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്, ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല പറയുകയാണ്, ഞാൻ നാം അത് ഓഹരി വെച്ചിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ചിലരെ ചിലരേക്കാൾ അല്ലാഹു തആല ഉയർത്തിയിട്ടുമുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞു, നാം അവരിൽ ചിലരെ ചിലരേക്കാൾ പദവികൾ ഉയർത്തിയിട്ടുണ്ട് എന്നും അല്ലാഹു തആല പറഞ്ഞു. ഇത് അല്ലാഹു തആലയുടെ ഒരു സുന്നത്താണ്. അല്ലാഹുവിന്റെ അടിമകൾക്കിടയിൽ ഏറ്റവ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ നടപടിയാണ്. അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ ജീവിത മാർഗം അള്ളാഹു നിശ്ചയിക്കുന്നത് ഈ ദുനിയാവിൽ എല്ലാവർക്കും ഒരുപോലെയല്ല. അത് അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്, അള്ളാഹുവിന്റെ മഹത്തരമായ ഹിക്മത്തിന്റെ യുക്തിയുടെ ഭാഗമാണ്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് അവനുദ്ദേശിക്കുന്ന അളവിൽ കൊടുക്കുന്നു. അത് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ്. എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു കൊടുക്കുന്നില്ല, ചിലരെ ചിലരേക്കാൾ അള്ളാഹു ചാല ഉയർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ശൻഖീദി റഹിമഹുള്ള പറഞ്ഞു, തഫാവുതുൻ നാസി ഫിൽ അർസാഖ്, റിസ്ഖ് ഉപജീവനം ലഭിക്കുന്ന വിഷയത്തിൽ ജനങ്ങളുടെ ഏറ്റവ്യത്യാസം, വൽഹുദൂം അവർക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഓഹരിയുടെ ഏറ്റവ്യത്യാസം എന്നുള്ളത്, സുന്നത്തും മിൻ സുനനില്ലാഹി സമാവിയത്തിൽ കൗനിയത്തിൽ ഖദരിയ, അല്ലാഹു തആലയുടെ ഖദരിയായ അതുപോലെ തന്നെ പ്രാപഞ്ചികമായ നടപടികളിൽ പെട്ടതാണ്. ജനങ്ങൾ അതിനേറ്റ വ്യത്യാസമുള്ളവരായിരിക്കും, എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളത്. ലാ യസ്തതീഉ അഹദു മിൻ അഹ്ലിൽ അർളിൽ ബറ്റത തബ്ദീലഹ വലാ തഹ്വീലഹ ബിവജ്ഹിൻ മിനൽ വുജൂ, അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഒരാൾക്കും അതിനെ മാറ്റം വരുത്താനോ അതിനെ മാറ്റിമറിക്കാനോ ഒരു നിലക്കും ഒട്ടുമേ സാധ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സുന്നത്താണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നു എന്നുള്ളത്. എല്ലാവരും ഒരുപോലെയല്ല. റിസ്ഖ് ലഭിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, സമ്പത്ത് ലഭിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. അതിലേറ്റവും വ്യത്യാസം ഉണ്ടാകും, അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിനെ മാറ്റിമറിക്കാൻ ഒരു നിലക്കും ഒട്ടുമേ ഒരാൾക്കും ഭൂമിയിൽ സാധ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം നമ്മൾക്ക് മനസ്സിലായതാണെങ്കിലും മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം, എനിക്ക് നിശ്ചയിച്ചത് എനിക്ക് കിട്ടൂ. അള്ളാഹു എത്രയാണോ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്, എന്റെ റിസ്ഖിന്റെ കാര്യമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതേ ആ നിശ്ചയിച്ച അളവിലേ കിട്ടൂ. അതിനപ്പുറത്തൊന്നും എനിക്ക്
കിട്ടുകയില്ല എന്ന് വിശ്വാസി ഉറച്ചു വിശ്വസിക്കണം. അതിനെ മാറ്റം വരുത്താൻ ഒരിക്കലും ഒരാൾക്കും സാധ്യവുമല്ല. അതുകൊണ്ട് വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? കിട്ടിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ള അൽഖനാഅ, സംതൃപ്തി എന്ന് പറയുന്ന വലിയ മഹത്തരമായ ഒരു സ്വഭാവമുണ്ട്. മനസ്സിന്റെ തൃപ്തി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക. അൽഖനാഅ, സംതൃപ്തി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. മറ്റുള്ളവരുടെ മുമ്പിൽ വർദ്ധനവിന് വേണ്ടി അനാവശ്യമായി, ആവശ്യമില്ലാതെ സമ്പത്ത് വാരിക്കൂട്ടുന്നതിന് വേണ്ടി ചോദിച്ചു നടക്കുക, ഇതൊക്കെ ഖനാഅത്തിന് വിരുദ്ധമാണ്, സംതൃപ്തിക്ക് വിരുദ്ധമാണ്. മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ അവസ്ഥയാണ് ഖനാഅ എന്ന് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. ഉള്ളതുകൊണ്ട് തൃപ്തി ആർത്തിയുടെ അത്യാഗ്രഹത്തിന്റെ വിപരീതമാണത്. അത് മനസ്സിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ ലോകം മൊത്തം സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ മോഡലാണത്, മനസ്സിനതുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് അറബികൾ പറയാറുണ്ട്, അൽ ഖനാഅത്തു കൻസുല്ല യൻഫു, സംതൃപ്തി എന്നുള്ളത് നശിക്കാത്ത നിധിയാണ്. സംതൃപ്തി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് നശിക്കാത്ത നിധിയാണ്. അള്ളാഹു തആല നിശ്ചയിച്ചത് നമ്മൾക്ക്, അള്ളാഹു നിശ്ചയിച്ചത് നമ്മൾക്ക് കിട്ടൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസി എന്ത് ചെയ്യണം? അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, വറള ബിമാ ഖസമ അല്ലാഹു ലക, അല്ലാഹു നിനക്ക് നിശ്ചയിച്ചു തന്നതിൽ നീ തൃപ്തിപ്പെടണം. നിന്റെ റിസ്ഖിന്റെ വിഷയത്തിൽ അല്ലാഹു എത്രയാണ് നിനക്ക് നിശ്ചയിച്ചു തന്നതിൽ നിനക്ക് തൃപ്തിപ്പെടാൻ സാധിക്കണം. എങ്കിൽ ചക്കുൻ മിൻ അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായി നിനക്ക് മാറാൻ സാധിക്കും. മനസ്സിന്റെ സമ്പത്ത്, മനസ്സിന്റെ ഐശ്വര്യം, അതുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിനക്ക് പെടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തന്നതിൽ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിച്ചാൽ. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ പോകേണ്ടതില്ല, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്റെ ബിസിനസ്സിലെ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ച അളവിലെ നമ്മൾക്ക് കിട്ടൂ, അതിന്റെ പേരിൽ പ്രയാസം ഉണ്ടാവുക. എനിക്കെന്താണ് കൂടുതൽ കിട്ടാത്തത്, അതിന്റെ പേരിൽ പരാതി പറയുക, അള്ളാഹുവിനോട് വെറുപ്പ് വെച്ച് പുലർത്തുക, ഇതൊക്കെ സംതൃപ്തിക്ക് വിരുദ്ധമാണ്. എന്നാൽ ഹലാലായ രൂപത്തിൽ അള്ളാഹുവിനെ മറക്കാതെ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുനിൽക്കാതെ, പരലോകം മറക്കാതെ, പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധിലാകാതെ അധ്വാനിക്കുക, സമ്പാദിക്കുക, ഹലാലായ രൂപത്തിൽ ജോലിയെടുക്കുക എന്നുള്ളത് സംതൃപ്തിക്ക് വിരുദ്ധമായ കാര്യമല്ല. പക്ഷെ എത്ര തന്നെ ജോലിയെടുത്താലും പണിയെടുത്താലും അള്ളാഹു നിശ്ചയിച്ചത് ലഭിക്കൂ, അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ആർത്തിയുള്ളവരാകരുത്, കിട്ടിയാലും കിട്ടിയാലും ഇനിയും കിട്ടണമെന്നുള്ള ചിന്ത, അത് ഒരിക്കലും സത്യവിശ്വാസിക്ക് ശരിയല്ല, അത് സംതൃപ്തിക്ക് വിരുദ്ധവുമാണ്. ഈ സംതൃപ്തി ഉണ്ടാകും, മനസ്സിന് ഈ തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ആക്രയില്ലാത്ത, ആർത്തിയില്ലാത്ത ഒരു മനസ്സ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞത് കേണാം, മനഅമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻഹ, ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽകർമ്മം ചെയ്തോ, വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി ആണാകട്ടെ പെണ്ണാകട്ടെ സൽകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവനൊരു നല്ല ജീവിതം നാം കൊടുക്കുമെന്നുള്ള പറഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്ത ആണാകട്ടെ പെണ്ണാകട്ടെ അവന് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവനൊരു നല്ല ജീവിതം നമ്മൾ കൊടുക്കും. അള്ളാഹു പറയുകയാണ്, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം അള്ളാഹു തആല നാളെ പരലോകത്ത് വേറെയും കൊടുക്കും. ഇവിടെ അൽ ഹയാതു തയ്യിബ അല്ലെങ്കിൽ ഹയാതൻ തയ്യിബ എന്ന ആയത്തിൽ പറഞ്ഞതിന്റെ വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിൽ ലഭിക്കുന്ന ആസ്വാദനമാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള അവരെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അൽ ഹയാതു തയ്യിബ അൽ ഖനാഅ, നല്ല ജീവിതം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ അവന് സംതൃപ്തി കൊടുക്കും എന്നുള്ളതാണ്. അവന്റെ മനസ്സിന് സംതൃപ്തി കൊടുക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അള്ളാഹു തആല കൊടുക്കും, അതാണ് ഇവിടെ നല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് ഈ സംതൃപ്തി ലഭിച്ചാൽ അവന്റെ ജീവിതത്തിൽ വലിയ സമാധാനമായിരിക്കും. ഈ സംതൃപ്തി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അധ്വാനിച്ച് അവന് കിട്ടിയത് മതിയാകാതെ വീണ്ടും വീണ്ടും സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ അവൻ ജീവിക്കാൻ മറന്നുപോകും, അവന് ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകൂല. എപ്പോഴും അവൻ സമ്പാദിക്കുന്ന വിഷയമായിരിക്കും അവന്റെ മനസ്സിലുണ്ടാകുക. അവരെത്ര കിട്ടിയാലും മതിയാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ ഇസ്ലാം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വലിയ കാര്യമാണ് സംതൃപ്തി എന്നുള്ളത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. അല്ലാഹു തആല സൂറത്തു നൂറിൽ പറഞ്ഞത് കാണാം, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹപ്രായമെത്തിയ ആളുകളെ വിവാഹം ചെയ്തു കൊടുക്കണം, അവർക്കതിനുവേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതിനു ശേഷം അല്ല പറഞ്ഞു, ഇന്യകൂനു ഫുഖറാഹ, അവർ ദരിദ്രന്മാരാണെങ്കിൽ, അല്ലാഹു അവർക്ക് ഗിന കൊടുക്കും, മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഫളിൽ നിന്ന്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വാസിഉൻ അലീമാണെന്ന് പറഞ്ഞു. അല്ലാഹു വിശാലമായി നൽകുന്നവനാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഇവിടെ അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹിം, അല്ലാഹു അവർക്ക് ഗിന നൽകും, ധന്യത നൽകും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇമാം ബഗവി റഹിമഹുള്ള പറഞ്ഞത് കാണാം, അൽ ഗിന ഹൗന അൽ ഖനാഅ, അവർക്ക് മനസ്സിന് സംതൃപ്തി കൊടുക്കുമെന്നാണ് അതിന്റെ ഒരു വിശദീകരണമായി മുഫസ്സിലുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് സമ്പത്ത് കൊടുക്കുമെന്ന അതേ യഥാർത്ഥത്തിലുള്ള അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് സംതൃപ്തി കൊടുക്കും എന്നും വിശദീകരണം വന്നിട്ടുണ്ട്. രണ്ടു വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. അപ്പോ അവർക്ക് അല്ലാഹു ഹിന കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അല്ലാഹു കൊടുക്കുന്നതാണ്, അത് മനസ്സിന് ലഭിക്കുന്ന വലിയൊരു സമ്മാനമാണ്. അത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എപ്പോഴും ആർത്തിയായിരിക്കും, അവർക്ക് കിട്ടിയത് മതിയാകാത്ത അവസ്ഥയായിരിക്കും. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അത് ചെറിയ കാര്യമൊന്നുമല്ല. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആറേഴ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സഹീഹായ ഹദീസിൽ വന്നതാണ്. അതിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഫഅയ്യു ഇബാദിക അഗ്ന, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യനാരാണ്, ഐശ്വര്യമുള്ള ആളാണ്, സമ്പത്തുള്ളയാളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല അതിന് കൊടുക്കുന്ന മറുപടി, അല്ലദീ യർളാ ബിമാ യുതാ, അവന് ലഭിച്ചത് അല്ലാഹു അവന് കൊടുത്തത് അതിൽ തൃപ്തിപ്പെടുന്നവനാണ്, ഏറ്റവും വലിയ ഐശ്വര്യമാണ്, ഏറ്റവും വലിയ സമ്പന്നനവനാണ്. അതാണ് വലിയ സമ്പത്ത്, എത്രയാണോ കിട്ടിയത് അതിൽ തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. അവനാണ് ഏറ്റവും ധനികൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുപാട് സമ്പത്തിന്റെ കൂമ്പാരമുള്ള ആളുകൾക്കും ഈ പറഞ്ഞ മനസ്സൊരു പക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് കൊണ്ട് അവർ തൃപ്തരാകില്ല. അവർക്ക് ലക്ഷങ്ങളും കോടികളും മാസത്തിൽ വരുമാനം ഉണ്ടാകും, പക്ഷേ അവരുടെ മനസ്സിൽ അൽ ഖനാഅ, സംതൃപ്തി എന്ന് പറയുന്ന വലിയ ഗുണം അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാകില്ല. എന്നാൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന, തുച്ഛമായ വരുമാനമുള്ള, ഹിന അല്ലെങ്കിൽ ഹിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ ഖനാഅ, സംതൃപ്തിയുള്ള ഒരു ചെറിയ ജോലിക്കാരനാണെങ്കിൽ അവന് വലിയ സമാധാനമായിരിക്കും. അവന് ലക്ഷങ്ങളുടെ വരുമാനമില്ല, ചെറിയ സംഖ്യക്ക് ജീവിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ചെറിയ സംഖ്യക്ക് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അവന് അൽ ഖനാഅത്ത് എന്ന് പറയുന്ന വലിയ ഗുണം അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവന് വളരെ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, കുൻ ഖനിഅൻ, നീ സംതൃപ്തിയുള്ളവനാവുക, തകുൻ അശ്കറന്നാസ്, എങ്കിൽ നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ളവനാകാൻ സാധിക്കും. അവർക്കെ നന്ദിയുള്ളവനാകാൻ സാധിക്കൂ. ഖനഅത്ത്, സംതൃപ്തി എന്ന് പറയുന്ന ഗുണം ഒരുത്തനില്ലെങ്കിൽ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ അവന് ശുക്ർ ചെയ്യാനും അല്ലാഹുവിന് നന്ദി കാണിക്കാനും സാധിക്കൂല. എന്നാൽ സംതൃപ്തിയുള്ള ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു കൊടുത്തതിൽ അവൻ തൃപ്തനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉബൂദിയ്യ, അത് ശുക്രായിരിക്കും, അവൻ നന്ദിയുള്ളവനായി തീരും. അപ്പോ മനസ്സിൽ സംതൃപ്തി ഉണ്ടെങ്കിലാണ് അവന് നന്ദി കാണിക്കാൻ സാധിക്കുള്ളൂ. അതല്ല, നീ കുൻ ഖനിഅൻ, നീ സംതൃപ്തിയുള്ളവനാവുക, എങ്കിൽ തകുൻ അശ്കറന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശുക്ർ ചെയ്യുന്ന, നന്ദി കാണിക്കുന്നവനായി തീരാൻ നിനക്ക് സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, ഖദ് അഫ്ലഹ മൻ അസ്ലം, ആരാണ് വിജയിച്ചത്, ദുനിയാവിലും പരലോകത്തും വിജയം കൈവരിച്ചയാളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫൻ, അവന് മതിയാകുന്ന ഭക്ഷണം അവന് ദുനിയാവിൽ ലഭിക്കുന്നുണ്ട്. മതിയാകുന്നത് പട്ടിണിയില്ല, എന്നാൽ കൂടുതലുമില്ല. അത്യാവശ്യത്തിന് ആവശ്യത്തിന് അവന് ഭക്ഷണവും ലഭിക്കുന്നുണ്ട്. അവന് അള്ളാഹു നൽകിയതിൽ അള്ളാഹു അവന് സംതൃപ്തിയും കൊടുത്തിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവൻ മുസ്ലിമാണ്. മറ്റൊന്ന്, അവനെ തിന്നാനുള്ള ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ അവന് സംതൃപ്തി എന്ന് പറയുന്ന മനസ്സിന് ലഭിക്കുന്ന വലിയ ഗുണം അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, തൂബ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് വഴി കാണിക്കപ്പെട്ടവന് മംഗളമുണ്ട്, അവന് സ്വർഗമുണ്ട്. വകാന ഐശുഹു കദാബ, അവന്റെ ജീവിതമാർഗം, അവന്റെ റിസ്ഖ് അതവന് മതിയാകുന്നതാണ്. അവനൊട്ടും പട്ടിണിയുമില്ല, എന്നാൽ ആവശ്യത്തിൽ കൂടുതലും അവനില്ല. അവനതിൽ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവന് മംഗളമുണ്ട്, അല്ലെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അൽ ഖനാഅത്ത് എന്ന് പറയുന്ന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സംതൃപ്തിയുള്ള മനസ്സിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ അസംതൃപ്തിയുള്ള മനസ്സ് എന്ന് പറയുന്ന വലിയ ഗുണത്തിന് ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരങ്ങളാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് ഉപദേശം നൽകണം. അത് തന്നെ വളരെ ചുരുക്കി നൽകണം എന്ന് പറഞ്ഞു. വളരെ ചുരുങ്ങിയ രൂപത്തിൽ കുറച്ച് ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ഉപദേശങ്ങളാണ് കൊടുത്തത്. ഒന്ന് പറഞ്ഞത്, ഇദാ കുന്ത ഫീ സലാതിക്, നീ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസല്ലി സലാത മുബദ്ദിഇൻ, അവസാനത്തെ നിസ്കാരം നിർവഹിക്കുന്നവനാണ് എന്ന പോലെ നിനക്ക് നിസ്കരിക്കാൻ സാധിക്കണം. ഇതെന്റെ അവസാന നിസ്കാരമാണ്. ഇനി അടുത്ത നിസ്കാരത്തിന് ഞാൻ ജീവിച്ചിരിക്കില്ല, എന്റെ ജീവൻ അതിനു മുമ്പ് നഷ്ടപ്പെടും എന്ന രൂപത്തിൽ നിനക്ക് നിസ്കരിക്കാൻ സാധിക്കണം. അങ്ങനെ നിസ്കരിക്കാൻ സാധിച്ചാൽ അവൻ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും, ഭക്തി ഉണ്ടാകും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഉദുക്കുലിൽ മൗത ഫീ സലാതിക്, നീ നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുക. കാരണം ഒരു മനുഷ്യൻ ഇന്ന റജുല ഇദാ ദക്കറൽ മൗത ഫീ സലാതി ലഹരിയ്യൻ അൻ യുഹ്സിന സലാതഹു ഔ കമ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുത്തൻ തന്റെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്ത മരണത്തെ ഓർത്താൽ, ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ മരണത്തെ ഓർത്താൽ അവൻ അവന്റെ നിസ്കാരത്തെ നന്നാക്കിയിരിക്കും. അപ്പൊ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് നിസ്കരിക്കാൻ അവസരമില്ല എന്ന പോലെ നീ നിസ്കരിക്കണം. രണ്ടാമത് പറഞ്ഞത് വലാ ചക്കല്ലം ബിഖലാമിൻ ചദിയു മിൻഹു ഗദാ, നീ സംസാരിക്കുമ്പോ നാളെ പിറ്റേന്ന് മാപ്പ് പറയേണ്ട സംസാരം നടത്തരുത്. നാളെ മാപ്പ് ചോദിക്കേണ്ട രൂപത്തിലുള്ള സംസാരം നീ സംസാരിക്കരുത്. അതെന്താ? മോശപ്പെട്ട സംസാരം, വൃത്തികേട് സംസാരിക്കുക, ഒരാളെ കുറിച്ച് ഖീബത്തും നമീമത്തും പറയുക, നാളെ മാപ്പ് ചോദിക്കേണ്ട കാര്യമായിരിക്കും. അപ്പൊ സംസാരിക്കുമ്പോ സംസാരത്തിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മുൻകോപത്തിന്റെ പേരിലോ എടുത്തുചാടി വല്ലതും പറഞ്ഞു പിറ്റേന്ന് ചെന്ന് സോറി ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്, ഇങ്ങനെയുള്ള സംസാരം നടത്തരുത്. സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ പൂർണ്ണമായി നിരാശനാക്കണം. ആ നിരാശയെ നീ ഉറപ്പിക്കണം. അത് കിട്ടൂല എന്ന് തന്നെ നീ വിചാരിക്കണം. മറ്റുള്ളവർക്ക് അതുണ്ട്, അവർക്ക് സൗകര്യങ്ങളുണ്ട്, അവർക്ക് വലിയ സുഖമാണ് എന്നൊന്നും ചിന്തിച്ച് നടക്കണ്ട. നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് കിട്ടിയ ഞാമത്തും അതുപോലെ തന്നെ വലിയ അനുഗ്രഹങ്ങളും ചിന്തിച്ച് നടക്കണ്ട. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കണം. ഇതാണ് മൂന്നാമത് കൊടുത്ത ഉപദേശം. റസൂലുള്ള കൊടുക്കുന്ന വസീയത്തിൽ വളരെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. മറ്റുള്ളവർക്ക് കിട്ടുന്നത് എത്രയാണ്? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് അനുഗ്രഹം ലഭിച്ച ആളുകൾ ഉണ്ടാവും ദുനിയാവിന്റെ വിഷയത്തിൽ, എന്നാൽ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലുണ്ട്. അവരിലേക്ക് നോക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. കുറെ കിട്ടി, പക്ഷേ ആ കിട്ടിയിട്ട് അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോവുക എന്നതിനേക്കാൾ ഹയർ, കുറച്ചാണെങ്കിലും ആ ഉള്ളതുകൊണ്ട് മതിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം, മാ തലഅത് ശംസുൻ ഖത്തു ഇല്ലാ ബുഹ്സബി بجنبتيها ملكان يناديان يسمعان اهل الارض الا الثقلين. സൂര്യനെ ഉദിക്കുന്ന ഏതൊരു ദിവസവും രണ്ട് മലക്കുകൾ എന്തു വരും? അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഭൂമിയിലുള്ള ആളുകളോട് പറയും, അവരെ കേൾപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷെ മനുഷ്യരും ജിന്നുകളും കേൾക്കൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ട് മലക്കുകൾ ഭൂമിയിൽ വരും, എന്നിട്ട് എല്ലാ ദിവസവും അവർ വരും. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ജിന്നും മലക്കും അല്ലാത്ത ബാക്കിയുള്ള ജീവികളൊക്കെ അത് കേൾക്കും. എന്താണ് ആ മലക്കുകൾ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഹലുമ്മു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് അടുത്തു വരിക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് അടുത്തു വരിക. ഫഇന്നമാ ഖല്ല വകഫ ഖൈറു മിമ്മ കസറ വഅൽഹ. നിങ്ങൾ അറിയണം, കുറച്ച്, ആ കുറച്ചുള്ളത് മതിയായി, മതിയാകുന്ന രൂപത്തിൽ കുറച്ച് കിട്ടുക എന്നുള്ളതാണ് ഖൈറു മിമ്മ കസറ വഅൽഹ. ഒരുപാടുണ്ടായിട്ട് പിന്നെ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാവുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഹദീസിന്റെ ബാക്കി ഭാഗവുമുണ്ട്. അപ്പൊ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. അത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന കാര്യം. ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയാലാണ് അനശ്വരമായ മരണമില്ലാത്ത ലോകത്ത് നമ്മൾക്ക് വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഒരാൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണം, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇഷ്ടം കിട്ടണം, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു ഉപദേശം, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബക്കല്ലാ. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കണം, ദുനിയാവിനോട് വിരക്തി കാണിക്കണം. ദുനിയാവിന്റെ ആളായി ജീവിക്കണ്ട, പരലോകത്തിന്റെ ആളായി ജീവിക്കുക. അപ്പോ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇനി മനുഷ്യർ ഇഷ്ടപ്പെടാനുള്ള മാർഗം എന്താണ്? വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ വിരക്തിയുള്ളവനാകണം. എങ്കിൽ യുഹിബ്ബക്കന്നാസ്, ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും. അവന്റെ അടുത്തിൽ അത് കിട്ടണം എന്നുള്ള മോഹം, അത് ചോദിച്ചു വാങ്ങും. അതല്ലെങ്കിൽ അത് തട്ടിയെടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കും. അതല്ല, ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് കൊതിച്ച് അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ നീ ജീവിക്കണ്ട. ജനങ്ങളുടെ കയ്യിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ടാവും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, മറ്റു അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരൊക്കെ ഉണ്ടാകും. അത് നീ പൂതി വെച്ച് നടക്കണ്ട. എങ്കിൽ അവര് നിന്നെ ഇഷ്ടപ്പെടും. ആളുകളെപ്പോഴും വെറുക്കപ്പോയാ, അവരോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ശല്യപ്പെടുത്തുമ്പോഴാ. എന്നാൽ അവരെ നമ്മൾ ആശ്രയിക്കുന്നേ ഇല്ല, വളരെ ഐഫത്തോടുകൂടി മുന്നോട്ട് പോയാൽ അവർക്കും നമ്മളോട് ഇഷ്ടമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൽ ഖനാഅത്ത് എന്ന് പറയുന്ന, സംതൃപ്തി എന്ന് പറയുന്ന മനസ്സിൽ ലഭിക്കുന്ന ഗുണം, അത് നേടിയെടുക്കാൻ, അത് സമ്പാദിച്ചെടുക്കാനുള്ള പരിശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. യാ ബുനയ്യ, മോനെ, ഇദാ തലബ്ത അൽഗിന, നീ സമ്പത്ത് അന്വേഷിക്കുകയാണെങ്കിൽ, ഫത്ലുബുഹു ബിൽ ഖനാഅ, നീ അതിനന്വേഷിക്കേണ്ടത് സംതൃപ്തിയോടുകൂടിയായിരിക്കണം. സമ്പത്ത് നീ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നീ സംതൃപ്തിയോടുകൂടി അതിനന്വേഷിക്കണം. കാരണം ഫൈൻ ലം തകുൻ ലക ഖനാഅതുൻ, നീ സമ്പത്ത് അന്വേഷിച്ചു പോകുമ്പോൾ നിനക്ക് സംതൃപ്തി എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ, ഫലൈസ യുഗ്നീക മാലുൻ, ആ സമ്പത്തിനൊക്കെ ഒരു ഐശ്വര്യവും നൽകുകയില്ല. എത്ര കിട്ടിയാലും നിനക്ക് മതിയാകൂല, എത്ര കിട്ടിയാലും നിനക്ക് മതിയാകൂല. അതുകൊണ്ട് നീ സമ്പത്ത് അന്വേഷിച്ചു പോകുമ്പോ, നീ അധ്വാനിക്കുമ്പോ നിനക്ക് കനാഴ്ച കൂടി ഉണ്ടാകണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാകണം. അല്ലെങ്കിൽ എത്ര കിട്ടിയാലും നിനക്കത് മതിയാകൂല എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചത് കാണാം. സുലൈമാൻ, അബൂ സുലൈമാൻ അജ്ജാറാനി റഹിമഹു എന്ന് പറഞ്ഞു, ഇന്ന ഖൗമൻ തലബുൽ ഗിന, ജനങ്ങൾ ഐശ്വര്യത്തെ, ധന്യതയെ, സമ്പത്തിനെ തേടിപ്പോയി. ഫഹസിബു അന്നഹു ഫീ ജംഇൽ മാൽ, അവർ വിചാരിച്ചു ഒരുപാട് സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഐശ്വര്യം, ധന്യത എന്നവർ ധരിച്ചു. പക്ഷേ അല അറിയണം, യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം, ധന്യത എന്ന് പറഞ്ഞാൽ അത് സംതൃപ്തിയിലാണ്, അത് സംതൃപ്തിയിലാണ്. കിട്ടിയതുകൊണ്ട്, ലഭിച്ചതിനെ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്നാണ് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇമാം അഷ്ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയ സബാ. നീ ഒരു സംതൃപ്തിയുള്ള മനസ്സിന്റെ ഉടമയാണോ, നീയും ഈ ദുനിയാവ് ഒരുമിച്ച് കൂട്ടിയവനും ഒരുപോലെയാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മുതലാളിയും നീയും തുല്യനാണ്. നിനക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ, ഈ ദുനിയാവിലെ വലിയ കോടീശ്വരനും നീയും തുല്യനാണ്. എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അയാൾക്ക് പണം എന്ന് പറയുന്ന ഹിലയുണ്ടെങ്കിൽ മനസ്സിന് ലഭിക്കേണ്ട അൽഖനാഅ സംതൃപ്തി എന്ന് പറയുന്ന മനസ്സിന് ലഭിക്കുന്ന ഐശ്വര്യം നിനക്കുണ്ട്. നിനക്ക് സമ്പത്ത് കുറവായിരിക്കും, പക്ഷെ മനസ്സിൽ തൃപ്തിപ്പെടാനുള്ള ഒരു വലിയ ഒരു കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ വലിയ മുതലാളിയെ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ അവർ പറയുന്നത് കാണാം, സുറൂറു ദുനിയ, ദുനിയാവിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അൻ തഖ്നഅ ബിമാ റുസിഖ്ത, എത്രയാണോ അള്ളാഹു നിനക്ക് റിസ്ഖ് നൽകിയത് അതിൽ തൃപ്തിപ്പെടലാണ്. അങ്ങനെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ദുനിയാവിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാം. വഗമ്മുഹ, എന്നാൽ ദുനിയാവിന്റെ സങ്കടം ദുഃഖം എന്ന് പറഞ്ഞാൽ അൻ തഖ്തമ്മ ലിമാലം തുർസഖ്, നിനക്ക് കിട്ടാത്തതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കെന്താ കിട്ടാത്തത്, എന്റെ കച്ചവടം എന്താ മെച്ചപ്പെടാത്തത്, അതിങ്ങനെ പരാതിപ്പെട്ട് അല്ലെങ്കിൽ അതിന് പ്രയാസം അനുഭവിച്ച് അള്ളാഹുവിനെ മോശം വിചാരിച്ച് ഇങ്ങനെ നടന്നാൽ അത് നിനക്ക് ദുനിയാവിലെന്നും ദുഃഖമേ നൽകൂ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻ ഖനിഅ ത്വാബന സു, ഒരുത്തൻ സംതൃപ്തിയുള്ളതായാൽ ഉള്ളവനായാൽ അവന്റെ മനസ്സ് നന്നാകും. എന്നാൽ വമൻ തോമിഅ, ഒരുത്തൻ ആർത്തി കാണിച്ചാലോ, അവന്റെ ലക്ഷ്യം നീണ്ടു നീണ്ടു പോകും. ആർത്തിയുള്ളവനാണെങ്കിൽ അവന്റെ ലക്ഷ്യം നീണ്ടു നീണ്ടു പോകും, അവനൊരിക്കലും മതിയാകൂല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകൂല. അതാണ് ഒരു കവി പറഞ്ഞത്, ഹിയൽ ഖനാഅതു ലാ തർളാ ബിഹാ ബദല, സംതൃപ്തി എന്നുണ്ടല്ലോ അതിന് തുല്യമായി മറ്റൊന്നുമില്ല, അതിന് തുല്യമായ മറ്റൊന്നിനെയും നിനക്ക് തൃപ്തിപ്പെടാൻ സാധിക്കൂല. കാരണം സംതൃപ്തി പറഞ്ഞാൽ അത്രയും വലിയ കാര്യം. ഫിഹൻ നഈമു വ ഫിഹാ റാഹത്തുൽ ബദനി, സംതൃപ്തി എന്നുള്ളത് മനസ്സിന് ലഭിക്കുന്ന വലിയൊരു സുഖവും വലിയൊരു അതുപോലെ തന്നെ ശരീരത്തിന് ലഭിക്കുന്ന വലിയൊരു ആശ്വാസവുമാണ്. ഈ ആർത്തിയുള്ള ആളുകൾ അധ്വാനിച്ചത് അവരെ ശരീരം മറന്നൊക്കെ അധ്വാനിക്കും കിട്ടാനുള്ള ആർത്തിയുണ്ട്. അപ്പൊ സംതൃപ്തി എന്ന് പറഞ്ഞാൽ അവന് മനസ്സിന് സുഖം നൽകുന്നതാണ്, അവന് ശരീരത്തിനും റാഹത്താണ്. നീ ചിന്തിക്കുക, ഈ ദുനിയാവ് മൊത്തം ഉടമപ്പെടുത്തിയ നിന്റെ മനസ്സിൽ നീ കണ്ട ഏറ്റവും വലിയ മുതലാളിയെ കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. അൽ റാഹ മിൻഹ ബിഗൈരിൽ ഉജ്നി വൽ കഫനി, അയാൾ മരിച്ചു പോകുമ്പോ ഒരു പരുത്തി തുണി ആ കഫൻ പുടവയല്ലാതെ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നീ ചിന്തിച്ചു നോക്ക്. വലിയ മുതലാളിയെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ജീവിതം പരലോകം മറന്ന് അധ്വാനിച്ച വ്യക്തിയാണ്, അയാൾക്ക് ഒരു ഒഴിവുണ്ടായിട്ടില്ല ജീവിതത്തിൽ. തന്റെ കുടുംബത്തോടൊപ്പം പോലും മാന്യം മര്യാദയ്ക്ക് ചെലവഴിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയ ധനികരെ കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. അയാൾ കൊണ്ടുപോകുമ്പോൾ ആ കഫൻ പുടവയല്ലാതെ മറ്റുവല്ലതും അവൻ കൊണ്ടുപോകുന്നുണ്ടോ എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഖനാഅത്ത് നേടിയെടുക്കാൻ, മനസ്സിന് ആ ഒരു സംതൃപ്തി ലഭിക്കാൻ അതിന്റെ മാർഗം എന്താണ്? അതിനെ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞല്ലോ. അതിന് വലിയൊരു ഒരു പരിഹാരം അള്ളാഹു തആലയുടെ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, യബ്ന ആദം മനുഷ്യപുത്ര തഫറഗ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ ഒഴിഞ്ഞിരിക്ക്. നിന്റെ മനസ്സിൽ ഞാൻ ധന്യത നൽകും, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ സമയം കണ്ടെത്തണം, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കണം എങ്കിൽ നിന്റെ മനസ്സിന് ഞാൻ ധന്യത നൽകും, നിന്റെ ദാരിദ്ര്യം ഞാൻ പരിഹരിച്ചു തരും, വൈലം തഫാൽ, ഇനി നീ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ മല തു സദ്റക സുഖല, നിന്റെ മനസ്സിൽ മൊത്തം തിരക്കായിരിക്കും, നിന്റെ മനസ്സിന് യാതൊരു ഒഴിവും കിട്ടൂല, നിന്റെ ഹൃദയത്തിൽ ഞാൻ സുഖൽ തിരക്കിനെ നിറച്ചു തരും, വലം അസുദ്ധ ഫഖ്റക, നിന്റെ ദാരിദ്ര്യവും ഞാൻ തീർത്തു തരൂല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാവുക. പലപ്പോഴും പല ആളുകൾക്കും ഇബാദത്തിന് സമയം കിട്ടാത്ത എന്താ, അല്ലെങ്കിൽ അവര് ഇബാദത്തിന്റെ സൽക്കർമ്മങ്ങളിൽ അവർക്ക് സഹകരിക്കാനുള്ള തടസ്സമുണ്ട്, അവരുടെ ജോലിയായിരിക്കും. ഇവിടെ റസൂലുള്ളാഹി അല്ലാഹു തആലയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നു, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തൂ, നിങ്ങൾക്ക് ഞാൻ ധന്യത നൽകാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, ഇങ്ങനെ ഇബാദത്ത് ജീവിച്ചാൽ നമ്മുടെ കാര്യം നടക്കില്ലെന്ന് പറയും. സഹോദരങ്ങളെ, അള്ളാഹുവാണ് സമ്പത്ത് നൽകുന്നവൻ. നമ്മൾ ചെയ്യുന്ന ജോലിക്കും കച്ചവടത്തിനൊക്കെ ബറക്കത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബിസിനസ് ട്രിക്കും ഒന്നുമല്ല അതിന്റെ അടിസ്ഥാനം, അള്ളാഹുവിന് തീരുമാനിക്കണം. എത്ര ബുദ്ധി കുറഞ്ഞ ആളുകളാണ്, ഒരു കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് വലിയ സമ്പന്നന്മാരാകുന്നത്. അവരെ ക്വാളിഫിക്കേഷൻ എടുത്തു നോക്കിയാൽ 10-ാം ക്ലാസ് പോലും അവർ പാസ്സായിട്ടുണ്ടാകില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ആ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടിക്കാൻ ശ്രമിക്കണം. അപ്പയെ മനസ്സിന് ഈ രൂപത്തിലുള്ള വലിയ ഗുണങ്ങൾ സമ്പാദിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വലിയ ഗുണം അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റാഹത്താണ്, വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തും പരലോകത്തും വലിയ കാര്യമായിരിക്കും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത ശനി, ഈ ശനിയിൽ അടുത്ത ശനിയാഴ്ച നമ്മുടെ പള്ളിയിൽ അസർ നിസ്കാരം മുതൽ ഒരു ദീനി സദസ് നടക്കുന്നുണ്ട്. മഗ്രിബിന് ശേഷം നമ്മുടെ തൊട്ടടുത്ത പള്ളിയോട് ചേർന്ന ഭാഗത്തും ഒരു പൊതുപ്രഭാഷണം, രണ്ട് പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുന്ന സദസ്സാണ്, അതിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കുടുംബസമേതം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ ഇബാദത്താണ്. നമ്മൾ പുണ്യം പ്രതീക്ഷിച്ചു വന്ന് അവിടെ ഇരുന്നാൽ അത്തരം അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ദാവത്ത്, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നാകണം. നാളെ പരലോകമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള സുഖലുകളൊക്കെ മാറ്റി നമ്മൾ അതിന് വരാൻ തയ്യാറാകും. അള്ളാഹുവിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു തആല ഒരു പരിഹാരം നൽകി മുസ്ലിം ഉമ്മത്തിന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സമാധാനം, ശാന്തി, നിർഭയത്വം ഒക്കെ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. ദുആയിനേക്കാൾ വലിയ ആയുധം മറ്റൊന്നുമില്ല. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ മറന്നുപോകരുത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക റബ്ബനാ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.